Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണം എന്ന ചിന്ത ഈ പ്രക്ഷേപണത്തിന് നാം തുടരുകയാണ്. സങ്കീർത്തകൻ ദൈവത്തിന് എത്രത്തോളം തന്റെ രചനകളിൽ പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രാഥമ്യം നൽകിയിരിക്കുന്നു, അത് എങ്ങനെയാണെന്നതാണ് സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണം അല്ലെങ്കിൽ ദൈവാവിഷ്കരണം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. മാനവ ചരിത്രത്തിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന ഈ അത്യപൂർവ ഗാനസമാഹാരത്തിന്റെ അല്ലെങ്കിൽ സങ്കീർത്തന സമാഹാരത്തിന്റെ ലക്ഷ്യം ഇവിടെ ചുരുളഴിയുകയാണ്. ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും വേണ്ടിയാണ് ഈ ഹെബ്രായ കവിതകൾ അല്ലെങ്കിൽ ഗീതങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ പഠനത്തിൽ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ദൈവത്തെ ഇസ്രായേൽ ജനം മഹത്വത്തിന്റെ രാജാവായി ചിത്രീകരിക്കുന്നത് നാം കണ്ടു. മാതൃകയായി ഉപയോഗിച്ച 24-ാം സങ്കീർത്തനം ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവരുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇതാ കർത്താവാഗതനാകുന്നു, അവിടുന്ന് മഹത്വത്തിന്റെ രാജാവാണ്. മഹത്വത്തിന്റെ രാജാവെന്ന് തുടങ്ങുന്ന സങ്കീർത്തനം ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അങ്ങനെ സങ്കീർത്തനങ്ങളുടെ പദങ്ങളിൽ തന്നെ രചയിതാവിന്റെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ദൈവശാസ്ത്ര വീക്ഷണമാണ് മെല്ലെ ചുരുളഴിയുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി ഈ പ്രക്ഷേപണത്തിൽ നാം ദൈവത്തെ രാജാവായി പ്രകീർത്തിച്ചുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കാരം അല്ലെങ്കിൽ ദൈവാവിഷ്കരണം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഈ പരമ്പരയിൽ ദൈവത്തെ രാജാവായി സ്തുതിക്കുന്ന 47-ാം സങ്കീർത്തനത്തിന്റെ ഒരു സമാന്തര രൂപമാണ് മാതൃക അല്ലെങ്കിൽ പഠന സഹായിയായിട്ട് നാം ഉപയോഗിക്കുന്നത്. രാജാവായ ദൈവം രക്ഷാകര ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ രൂപീകരണ നാളിൽ ഇടപെടുന്ന വിവിധ ചരിത്ര മുഹൂർത്തങ്ങൾ ഈ ഗീതം അല്ലെങ്കിൽ സങ്കീർത്തനം എണ്ണി എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള ക്രിയാത്മകവും ഭാവാത്മകവുമായ ചിന്തകൾ സങ്കീർത്തനങ്ങളിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് ഈ ഗീതവും വളരെ മനോഹരമായിട്ട് വ്യക്തമാക്കുന്നു. കൊച്ചിയുടെ ഗസൽ ഗായകൻ എന്നറിയപ്പെടുന്ന അഫ്സലും സംഘവും ആലപിച്ച ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഫാദർ ഷാജി തുമ്പേച്ചിറയും ജാക്സൺ അരൂജയും. യാവേ, ദൈവം നിശബ്ദനോ നിഷ്ക്രിയനോ നിർഗുണസമ്പന്നനോ അല്ല. അവിടുന്ന് സഞ്ജീവനും സജീവനും ക്രിയാത്മകനും സൽഗുണസമ്പന്നനുമാണെന്ന് സങ്കീർത്തനങ്ങൾ വ്യക്തമാക്കുന്നു. അവിടുന്ന് മൗനിയായിരിക്കുന്നില്ല, സ്വയം വെളിപ്പെടുത്തുകയും തന്റെ ജനത്തോട് സംവദിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു. അവിടുന്ന് ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നുവെന്നാണ് ഇസ്രായേലിന്റെ അനുഭവങ്ങൾ, ഇസ്രായേലിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്നത്. സൃഷ്ടിയും അതിന്റെ പരിപാലനയുമെല്ലാം സ്രഷ്ടാവും നിയന്താവുമായ ദൈവത്തിന്റെ ക്രിയാത്മകവും സജീവവുമായ സാന്നിധ്യവും ബലതന്ത്രവും വെളിപ്പെടുത്തുന്നുവെന്ന് സങ്കീർത്തനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ ജനത്തിന്റെ രൂപീകരണത്തിന്റെയും വളർച്ചയുടെയും ചരിത്രത്തിൽ ദൈവം സദാ സന്നിഹിതനാണ്. അവിടുന്ന് ചെങ്കടൽ തീരത്ത് മാസായിലും മെരിബായിലും ഹൊറേബിലും സീനായിലും തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. രാത്രിയിൽ അഗ്നിശലാകയായും പകൽ മേഘസ്തംഭമായും ജനമധ്യത്തിലെത്തിയ കർത്താവ് പ്രകൃതി സംഭവങ്ങളിലൂടെയും പ്രതിഭാസങ്ങളിലൂടെയും തന്റെ മഹത്വം പ്രകടമാക്കുകയാണ്. മന്നയായും നിർജ്ജരിയായും ജനങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞു പ്രതികരിച്ച ദൈവം അവിടെല്ലാം സ്വയം ആവിഷ്കരിക്കുകയും തന്റെ സാന്നിധ്യം അനുഭവവേദ്യമാക്കുകയുമാണ് ചെയ്യുന്നത്. നാം ഇന്ന് മാതൃകയായി ഉപയോഗിച്ചിരിക്കുന്ന 47-ാം സങ്കീർത്തനത്തിലെ പദങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജനതകളുടെ മേൽ വാഴുന്ന രാജാവായ ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്ന് സങ്കീർത്തകൻ ഏറ്റുപാടുന്നു, ഗായകൻ പ്രകീർത്തിക്കുന്നു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം ഉയർത്തുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്. അവിടുന്ന് ഭൂമിയുടെ മുഴുവൻ രാജാവാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ തന്റെ ജനത്തിന് വിജയം നേടിക്കൊടുത്തു. തിന്മകളുടെ ശക്തികളെ അവിടുന്ന് പാദത്തിൻ കീഴിലാക്കി. അവിടുന്ന് നമ്മുടെ ഓഹരി തിരഞ്ഞെടുത്തു തന്നു, വീണ്ടെടുത്തു തന്നു. താൻ സ്നേഹിക്കുന്ന യാക്കോബിന്റെ അഭിമാനം അവിടുന്ന് വീണ്ടെടുത്തു, പാലിച്ചു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവിത ആരോഹണം ചെയ്യുന്നു. ദൈവത്തെ നിങ്ങൾ പാടിപ്പുകഴ്ത്തുവിൻ, അവിടത്തേക്ക് സ്തോത്രഗീതങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനങ്ങൾ ആലപിക്കുവിൻ, സ്തോത്രഗീതങ്ങൾ ആലപിക്കുവിൻ. നാം ശ്രവിച്ച 47-ാം സങ്കീർത്തനത്തിന്റെ സമാന്തര രൂപം ഇസ്രായേലിന്റെ ദൈവത്തെ അത്യുന്നതനായ ദൈവവും രാജാവും സ്രഷ്ടാവും പിന്നെ ലോകത്തിന്റെ വിധിയാളനുമായി ആദരിച്ച് ബഹുമാനിക്കുന്നുണ്ട്. ഈ സ്തുതിപ്പിന്റെ അഭിധാനങ്ങളും വിശേഷണങ്ങളും വിവരണങ്ങളും വർണ്ണനാപദങ്ങളും ഇസ്രായേൽക്കാർക്ക് വളരെ മുൻപേ തന്നെ പ്രചാരത്തിലിരുന്നു എന്നാണ് പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നത്. ഇവയുടെ പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ മഹിമയും ഔന്നത്യവും ശക്തിയും സാർവത്രികതയുമാണ്. യാവേ മാത്രമാണ് ഭൂമിയിൽ പരമോന്നതൻ. അവിടുത്തെ ശബ്ദം എങ്ങും മുഴങ്ങിക്കേൾക്കാം. അത്യുന്നതനായ യാവേ ഭൂമി മുഴുവന്റെയും രാജാവാണ്. അവിടുന്ന് സർവമഹത്വത്തോടെയും സഹിയോനിൽ സിംഹാസനസ്ഥനാണ്. അവിടുത്തെ സിംഹാസനം എന്നേക്കുമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. യാവേ ദൈവം രാജാവായി വാഴുന്നുവെന്ന് ആരാധന സമൂഹം ഏറ്റുപാടുന്നു, ഏറ്റുപറയുന്നു, പ്രകീർത്തിക്കുന്നു. രാജാവായ ദൈവത്തിന്റെ സാർവത്രികമായ ശക്തിയും ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹിമയും സമൂഹം ഏറ്റുപാടുന്നു, പ്രകീർത്തിക്കുന്നു. അത്യുന്നതനും രാജാവുമായ ദൈവം അതേസമയം സർവജീവജാലങ്ങളുടെയും സ്രഷ്ടാവാണ്. കാരണം അവിടുന്ന് പ്രപഞ്ചത്തിൽ ക്രമവും ചിട്ടയും സ്ഥാപിച്ചു. അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു സ്ഥാപിക്കുകയും സൃഷ്ടവസ്തുക്കൾക്ക് ക്രമവും നിയമവും അത്ഭുതാവഹമായ ഓജസ്സും ശക്തിയും നൽകി. ആകാശമണ്ഡലത്തിലെ നക്ഷത്രകോടികളും വളരുന്നതും വികസിക്കുന്നതുമൊപ്പം നശിച്ചു പോകുന്നതുമായ പ്രപഞ്ചവസ്തുക്കളും അവിടുത്തെ കരവേലയാണ്. പിന്നെ ദൈവത്തിന്റെ സാർവത്രികമായ കർത്തൃത്വത്തിന്റെ അടിസ്ഥാനം അവിടുത്തെ സൃഷ്ടിവൈഭവം തന്നെയല്ലേ? രാജാവും സ്രഷ്ടാവുമായ ദൈവത്തിന്റെ മഹത്വവും പ്രൗഢിയും വൈഭവവും ഗാംഭീര്യവും ഉജ്ജ്വലതയും കീർത്തിയും ശ്രേഷ്ഠതയും മഹിമയും ഭൂമിയിൽ എല്ലായിടത്തുമുണ്ട്. അതിനാൽ അനുദിന ജീവിതത്തിൽ അവ മനുഷ്യന് അനുഭവവേദ്യമാക്കുകയും ലഭ്യമാക്കുകയും ചെയ്യുന്ന സർവാധീശനെ സങ്കീർത്തകൻ ഇതാ തുടികൊട്ടി സ്തുതിക്കുന്നു.
കല്ലായി മാറിയ കർത്താവ് ജീവിക്കുന്നു, നാഥാന്റെ നാഥ
സാമ്രാജ്യങ്ങൾ ദൈവത്തിന്റെ ആധിപത്യത്തിൻ കീഴിലാണ്. അവിടുന്ന് അവയുടെ വിധികർത്താവാണ്. അവിടുന്ന് മനുഷ്യരെ വിധിക്കുന്നു. ഇപ്രകാരമുള്ള അഭിധാനങ്ങളാലും വിശേഷണങ്ങളാലും വർണ്ണനാപദങ്ങളാലും വിവരണങ്ങളാലും ആരാധനക്രമ സമൂഹം സെഹിയോനിൽ സിംഹാസനസ്ഥനായ ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സങ്കീർത്തനാലാപനങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന ജനമധ്യ ജീവിക്കുന്ന ദൈവമായി മാറുന്നു ഇസ്രായേലിന്റെ യാവേ, ഇസ്രായേലിന്റെ ദൈവം. ഹെബ്രായ ഗീതങ്ങളിലെ ദൈവാവിഷ്കരണത്തിന്റെ ശക്തമായ വികാരങ്ങൾ മാതൃകയായി നാം ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന 47-ാം സങ്കീർത്തനത്തിന്റെ താളക്കൊഴുപ്പിൽ, അതിന്റെ സമാന്തര രൂപത്തിന്റെ താളക്കൊഴുപ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് ശ്രവിക്കാം, അത് ഉൾക്കൊള്ളാൻ പരിശ്രമിക്കാം. ഈ സമാന്തര സങ്കീർത്തനം ആലപിച്ചത് അഫ്സലും സംഘവുമാണ്. സംഗീതാവിഷ്കാരം നിർവഹിച്ചത് ഫാദർ ഷാജി തുമ്പേച്ചിറയും ജാക്സൺ അരൂജയും. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. ഇസ്രായേലിന്റെ പാരമ്പര്യങ്ങളിൽ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവാവിഷ്കരണത്തെക്കുറിച്ച് ഇനിയും അടുത്തയാഴ്ചയിൽ